2020 ജൂലൈ 10 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡിൽ നിന്ന്. റാഷിദിനെ കുറ്റപ്പെടുത്തി നിരപരാധി ചമഞ്ഞ് സ്വപ്ന, കെ എസ് സന്ദീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനൊന്നും അറിഞ്ഞില്ലെന്നാണ് സ്വപ്നയുടെ നിലപാട്. എല്ലാം ചെയ്തത് UAE കോൺസുലേറ്റ് പ്രതിനിധി റാഷിദ് ഖാമിസ് അൽ ഷിമേലി പറഞ്ഞതനുസരിച്ച് ബാഗുകൾ കൈപ്പറ്റുന്നത് കോൺസുലേറ്റ് PRO ആയതിനാൽ വിമാനത്താവളത്തിലേക്കും പോയില്ല. ഇങ്ങനെ താൻ നിരപരാധിയാണെന്ന് സ്വപ്ന പറയുമ്പോൾ എല്ലാം ചെയ്തത് കോൺസുലേറ്റ് പ്രതിനിധിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു വെക്കുന്നു. സ്വപ്നയും സരിത്തും കോൺസുലേറ്റിൽ നിന്ന് പുറത്തായിട്ടും പലതിനും റാഷിദ് ഇവരുടെ സഹായം തേടി. ഇത് എന്തിനെന്ന ചോദ്യമാണ് കോൺസുലേറ്റ് പ്രതിനിധിയെ സംശയമുനയിൽ നിർത്തുന്നത്. കസ്റ്റംസിന്റെ ചാരക്കണ്ണുകളിൽ റാഷിദ് നോട്ടപ്പുള്ളിയാണ്. 2016 മുതൽ 2019 സെപ്റ്റംബർ വരെ UAE കോൺസുലേറ്റ് ജനറൽ ഓഫീസിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നു സ്വപ്ന. പിന്നീട് രാജിവെച്ച് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് കമ്പനിയിലെ കരാർ സ്റ്റാഫായി. IT വകുപ്പിന്റെ സ്പേസ് പാർക്ക് പദ്ധതിയിലായിരുന്നു പ്രവർത്തനം. കോൺസുലേറ്റിലെ മുൻ ജോലി പരിചയം നിമിത്തം അവിടെ നിന്ന് ഭരണകാര്യങ്ങളിൽ തന്റെ സഹായം തേടിയെന്നാണ് സ്വപ്നയുടെ അവകാശവാദം. കോവിഡ് ഭീഷണിയെ തുടർന്ന് ഏപ്രിലിൽ കോൺസുലേറ്റ് ജനറൽ UAEയിലേക്ക് തിരികെ പോയി. റാഷിദ് ഖാമിസ് അൽ ഷിമേലിക്ക് താൽക്കാലിക ചുമതല നൽകി. ഇക്കാലത്ത് കോൺസുലേറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് സേവനം നൽകിയെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. വിയന്ന കൺവെൻഷനിലെ വ്യവസ്ഥയനുസരിച്ച് എയർവേ ബില്ലും നയതന്ത്ര ഉദ്യോഗസ്ഥനൊപ്പിട്ട കത്തും കാർഗോ ഏജന്റിന് കൈമാറിയാണ് ഡിപ്ലോമാറ്റിക് ബാഗുകൾ ഏറ്റുവാങ്ങുന്നത്. ഈ ബാഗുകൾ കാർഗോ ഏജന്റ് തന്നെ കോൺസുലേറ്റിന്റെ വാഹനത്തിൽ എത്തിക്കും. കോൺസുലേറ്റിന്റെ PRO ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ കസ്റ്റംസ് ഓഫീസിലോ കാർഗോ കോംപ്ലക്സിലോ തനിക്ക് പോകേണ്ടി വന്നിട്ടില്ലെന്ന് സ്വപ്ന പറയുന്നു. റാഷിദ് പറഞ്ഞു സ്വപ്ന അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചു. തന്റെ പേരിൽ June 30 ബാഗിന്റെ കസ്റ്റംസ് ക്ലിയറൻസ് വൈകുന്നത് പരിശോധിക്കാൻ റാഷിദ് നിർദ്ദേശിച്ചെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. ഇതിനായി കോൺസുലേറ്റിൽ നിന്ന് July 1 നിർദ്ദേശം ലഭിച്ചു. തുടർന്നാണ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ എന്തു മറുപടി നൽകിയെന്ന് സ്വപ്ന പറയുന്നില്ല. ബാഗ് തിരിച്ചുവിടാൻ റാഷിദ് പറഞ്ഞു. ബാഗ് പരിശോധിക്കാൻ July 3 രാവിലെ 11 റാഷിദ് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് July 1 വൈകിട്ട് കോൺസുലേറ്റിലേക്ക് കസ്റ്റംസിന്റെ ഇമെയിൽ ലഭിച്ചു. ഇതിനിടെ ബാഗ് തിരിച്ചയക്കാൻ നിർദ്ദേശിച്ച് കാർഗോ കോംപ്ലക്സിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കത്ത് തയ്യാറാക്കാൻ റാഷിദ് നിർദ്ദേശിച്ചെന്നും സ്വപ്ന പറയുന്നു. ഇതനുസരിച്ച് ഇമെയിൽ അയച്ചു. എന്നാൽ July 5 കാർഗോ തുറന്ന് പരിശോധിക്കുന്നതിന് ഹാജരാകാനുള്ള നോട്ടീസാണ് കസ്റ്റംസ് മറുപടിയായി നൽകിയത്. ഇതിനായി ഡൽഹി ഹൈക്കമ്മീഷണർ ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥനും കോൺസുൽ ജനറലും ഹാജരായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 30 കിലോ സ്വർണം കണ്ടെടുത്തത്. ബാഗിലെ ഭക്ഷ്യവസ്തുക്കളിൽ മാത്രമാണ് കോൺസുലേറ്റ് അവകാശമുന്നയിച്ചത്. തുടർന്ന് PRO സരിത്തിനെ July 5 കസ്റ്റഡിയിലെടുത്തു. തടഞ്ഞുവെച്ച ബാഗ് തിരികെ അയക്കാൻ റാഷിദ് ശ്രമിച്ചതാണ് ദുരൂഹം. ഇയാളെ ചോദ്യം ചെയ്താലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. കോൺസുൽ ജനറലിന്റെ പ്രശംസ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തന്നെയും ബന്ധപ്പെടുത്തി നിരവധി ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു. എന്നാൽ UAE കോൺസുലേറ്റിലെ ജോലി രാജിവെച്ച ശേഷം IT വകുപ്പിന്റെ സ്പേസ് പാർക്ക് പദ്ധതിക്കായി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ കമ്പനിയിലെ കരാർ ജീവനക്കാരിയായാണ് ജോലി ചെയ്തത്. UAE കോൺസുലേറ്റിലെ ജോലി രാജിവെച്ചപ്പോൾ കോൺസുൽ ജനറലായിരുന്ന ജമാൽ ഹുസൈൻ അൽ സാബി രാജി സ്വീകരിച്ച് തന്റെ സേവനങ്ങളെ പ്രകീർത്തിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും സ്വപ്ന അവകാശപ്പെടുന്നു. നയതന്ത്ര ചാനൽ. നയതന്ത്ര ഓഫീസുകളുടെ കത്തിടപാടുകൾക്കും പാഴ്സലുകൾ കൈമാറുന്നതിനുമുള്ള നയതന്ത്ര ചാനൽ സുരക്ഷിതമായ ഇടനാഴിയാണ്. അതിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേരളത്തിൽ പിടികൂടുന്നത് ആദ്യമാണ്. നയതന്ത്ര ചാനൽ വഴി പാഴ്സലുകൾ വരുന്നത് 3 വിഭാഗങ്ങളായാണ്. 1. രഹസ്യരേഖകൾ. അതീവ രഹസ്യമായ നയതന്ത്ര രേഖകൾ, കത്തുകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ എന്നിവയടങ്ങുന്ന ബാഗേജ്. ഇത് തുറക്കാൻ നയതന്ത്ര പ്രതിനിധികൾക്ക് മാത്രമാണ് അവകാശം. ഒരു ഏജൻസിക്കും ബാഗേജ് തടഞ്ഞുവെക്കാനോ പരിശോധിക്കാനോ അനുവാദമില്ല. നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് രാജ്യത്തിന്റെ സ്വന്തം എയർലൈനിലാണ് ഇത്തരം ബാഗേജുകൾ അയക്കുന്നത്. നയതന്ത്ര ഉദ്യോഗസ്ഥൻ വിമാനത്താവളത്തിലെത്തി ബാഗേജ് കൈപ്പറ്റും. 2. രഹസ്യ സ്വഭാവമില്ലാത്ത രേഖകൾ. ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കത്തിടപാടുകൾ, കോൺസുലേറ്റിലെ ബില്ലുകൾ, എയർ കാർഗോ വഴിയാണ് ഇത് അയക്കുന്നത്. 3. സ്റ്റേഷനറി. ഓഫീസ് സ്റ്റേഷനറി, ഉദ്യോഗസ്ഥർക്ക് വീടുകളിൽ നിന്ന് അയക്കുന്ന സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഇതും എയർ കാർഗോ വഴിയാണ് അയക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയങ്ങളിൽ സീൽ വെക്കുന്ന പാഴ്സലുകളിലുള്ള സാധനങ്ങളുടെ പട്ടികയും തയ്യാറാക്കും. ഇത് വിമാനത്തിലെ ക്യാപ്റ്റന് കൈമാറണമെന്നാണ് വ്യവസ്ഥ. തിരുവനന്തപുരത്ത് ഈ നയതന്ത്ര ചാനലിലൂടെയാണ് സ്വർണം കടത്തിയത്. 2-3 കാറ്റഗറിയിലുള്ള പാഴ്സലുകൾ കൈപ്പറ്റാൻ വിമാനത്താവളങ്ങളിൽ സാധാരണ എത്തുക കോൺസൽ ജനറൽ പരിചയപ്പെടുത്തുന്ന പ്രതിനിധികളായിരിക്കും. 1 കിലോ സ്വർണത്തിന് 5 ലക്ഷം രൂപ ലാഭം. UAE-യിൽ 1 കിലോ തങ്കത്തിന്റെ വില 28 ലക്ഷം രൂപ. 12.5% ഇറക്കുമതി നികുതിയും 3% വിൽപ്പന നികുതിയും നൽകി നിയമപരമായി ഇന്ത്യയിലെത്തുമ്പോൾ 33 ലക്ഷം രൂപ വരും. കള്ളക്കടത്തിലൂടെ നികുതി അടയ്ക്കാതെ വരുമ്പോൾ 15.5% ലാഭം. അതായത് 1 കിലോ സ്വർണം കടത്തുമ്പോൾ 5 ലക്ഷം രൂപ ലഭിക്കും.